2021 ഫെബ്രുവരി 26 വെള്ളിയാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ രണ്ടാം പേജിൽ നിന്ന് കാളിദാസനും മാർക്സുമായ കവി പ്രഭാവർമ്മയുടെ റിപ്പോർട്ട്. റിട്ടയർ ചെയ്ത ഒരു പ്രൊഫസർ തൊട്ടടുത്ത ദിവസം ഒരു ക്ഷേത്രത്തിലെ ശാന്തി ജോലിക്ക് പോകുമെന്ന് ആര് കരുതും? പെൻഷൻ വേളയിൽ സംസ്കൃത സർവകലാശാലയിലെ ഉന്നതമായ ഒരു സ്ഥാനം അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തിരുന്നു. അത് നിരാകരിച്ചുകൊണ്ട് ശാന്തി ജോലിക്ക് തന്നെ അദ്ദേഹം പോയി. ഡബ്ല്യു ബി എയ്ഡ്സിനെ കാളിദാസനൊപ്പം മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള കവി ഒരിക്കൽ അദ്ദേഹത്തിന്റെ നാട് പോയി. കടൽ കടന്നു പോയതിനാൽ പൂജയ്ക്ക് അശുദ്ധിയുണ്ട് എന്നായി ചില ആചാര സംരക്ഷകർ. മറ്റൊരു ഘട്ടത്തിൽ ക്ഷേത്രത്തിൽ ചെന്ന് സുഗതകുമാരിയെ നമസ്കരിച്ചതിന്റെ പേരിലായി ബ്രാഹ്മണനായ മേൽശാന്തിക്ക് അയോഗ്യത. വിഷ്ണുനാരായണ നമ്പൂതിരി കാലത്ത് നടക്കാനിറങ്ങുന്നു. എതിരെ പണ്ഡിതന്മാരായ കെ പി നാരായണ പിഷാരടി എത്തുന്നു. വർത്തമാനത്തിനിടെ കവി പറയുന്നു, 30 ആണ്ടായി മാഷെ ഗുരുവേഷമിട്ട് ഞാൻ ആടുന്നു യഥാശക്തി. താൻ പഠിപ്പിച്ചു തുടങ്ങിയിട്ട് 6 പതിറ്റാണ്ടായി എന്ന് പ്രതികരിക്കുന്ന പിഷാരടി മാഷ് ഒടുക്കം പഠിച്ചവൻ ഒരു ചെറുമനാണെന്നും മിടുമിടുക്കനാണെന്നും കാളിദാസ കാവ്യങ്ങൾ 3 വെടിപ്പായി പറഞ്ഞ് അവതാരണം ചെയ്യാൻ കഴിയുന്നവനാണെന്നും അഭിമാനപൂർവ്വം കൂട്ടിച്ചേർക്കുന്നു. പാരമ്പര്യത്തെയും ആധുനികതയെയും തന്റെ നിരൂപമായ സർഗസിദ്ധി കൊണ്ട് വിളക്കിച്ചേർത്ത ഈ കവിയിൽ ഒരേ സമയം കാളിദാസനും കാൾ മാർക്സുമുണ്ട്. ഹേ കാളിദാസ മഹാഭാഗ എന്നും ഹേ കാളിദാസ മഹാസത്വ എന്നും ഹേ കാളിദാസ മനീഷിൻ എന്നും ഒക്കെ സംബോധന ചെയ്യുന്ന കവിതാഭാഗങ്ങളാൽ അർച്ചന ചെയ്തിട്ടുണ്ട്. ആ കാവ്യത്തിൽ എന്നതുകൊണ്ട് മാത്രമല്ല ഈ കവിയിൽ ഒരു കാളിദാസ തത്വമുണ്ട് എന്ന് പറയുന്നത്. ഋതുസംഹാരം പരിഭാഷപ്പെടുത്തിയത് കൊണ്ടോ ഉജ്ജനിയിലെ രാപ്പകലുകൾ എന്ന കവിത എഴുതിയത് കൊണ്ടോ പോലുമില്ല പിന്നെയോ കാളിദാസ കാവ്യഭാവനയുടെ ഹിമവൽ ഗാംഭീര്യം ഈ കാവ്യ വ്യക്തിത്വത്തെ മഹനീയമായ ഒരു ഭാവഗരിമയാൽ അനുഗ്രഹിച്ചിട്ടുള്ളതിന്റെ പരാഗരേണുക്കൾ ആ കവിതാ ലോകത്തെ ആകെ ദീപ്തമാക്കി നിർത്തുന്നത് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ്. ഗോർബച്ചേവിന്റെ ഗ്ലാസ്നോസും പെറസ്ട്രോയ്ക്കയും കടന്നു വന്നപ്പോൾ സോവിയറ്റ് യൂണിയന്റെയും അവിടുത്തെ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയുടെയും സമ്പൂർണ്ണ നാശത്തിന്റെ തുടക്കമാണിതെന്ന് ലോകത്തോട് വിളിച്ചു വന്ന ആദ്യ കവി വിഷ്ണുനാരായണ നമ്പൂതിരിയാണ്. ധർമ്മവ്യവസ്ഥ നിത്തമാണ് വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ കാവ്യ മനസ്സിന്റെ യഥാർത്ഥ ഭാവം. എന്താണ് ധർമ്മം? എന്താണ് അധർമ്മം? എങ്ങനെ ധർമ്മം ആചരിക്കാം? എങ്ങനെ അധർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാം? ഈ സമസ്യകൾ ഏറ്റവും അധികമായി പ്രകടമാകുന്നത് ഇദ്ദേഹത്തിന്റെ മിത്രവതി എന്ന കവിതയിലാണ്.
കപട സദാചാര സങ്കല്പങ്ങളുടെ ധീരമായ വിചാരണ കൂടിയാവുന്നു മിത്രവതി.
കവിതയിൽ ഒരു അവകാശവാദവുമില്ലാതെ നിലകൊണ്ട മഹാനായ കവിയാണിത്. വഴികാട്ടിയല്ല ചെറുതുണ മാത്രമേ കവിത എന്നേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ അന്ധകാരഗ്രസ്തമായ ജീവിതരഥ്യകളിൽ ഈ കവിയും അദ്ദേഹത്തിന്റെ കവിതകളും നമുക്ക് വെളിച്ചമായി.